ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം പ്രത്യേകിച്ച് ഈ പുൾപിറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഭദ്രാസന ഞായറാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇടവകയിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നുള്ളവർക്ക് ദൈവത്തിന് നന്ദി കരയറ്റും. ഇത്രയും സ്നേഹം നിറഞ്ഞ ഏറ്റവും സീനിയറായിരിക്കുന്ന പ്രിയപ്പെട്ട ചാക്കോ അച്ഛൻ, ഈ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട വർഗീസ് തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, ക്രൈസ്തവ സമിതി അംഗങ്ങളെ, നിങ്ങൾ എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കും. പ്രത്യേകിച്ച് അഭിവന്ദ്യ ഐസക് മാ ഫിലക്സിനോ സിനിമയോട്, പ്രത്യേകിച്ച് ഡയറക്ഷൻ സെൻട്രയായിട്ട് ക്രമീകരിച്ചപ്പോൾ ഈ ഇടവകയിലേക്ക് കടന്നു തരുവാൻ അനുവാദം നൽകിയല്ലോ. അഭിവന്ദ്യ തിരുമേനിയോട്, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഭാരവാഹികളോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും ആദ്യം തന്നെ ഞാൻ അറിയിക്കും. എൻ്റെ പേര് തോമസ് മാത്യു എന്നാണ്. എൻ്റെ വീട്, എൻ്റെ നാട് കോഴഞ്ചേരി ആണ്. കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ഇടവകാംഗമാണ്. നിങ്ങളൊക്കെ മാറാമം കൺവെൻഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവരൊക്കെ കാണുമായിരിക്കും. നിങ്ങൾക്ക് പിന്നീട് എന്നെ പരിചയപ്പെടാവുന്നതാണ്. തെക്കേമലയാണ് എൻ്റെ വീട്. വീട്ടുപേര് തോളൂപ്പറമ്പിൽ എന്നാണ്. 2010 പട്ടത്തം സ്വീകരിച്ച് ആദ്യത്തെ 5 വർഷക്കാലം നരസാമരം മിഷൻ ഫീൽഡിൽ ആന്ധ്രായിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു. അതിനുശേഷം ഹരിപ്പാടുള്ള സക്രിയാസിനിമേനിയുടെ ഒരു പ്രോജക്റ്റാണ് ലൊക്കാവ്. കാവൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ 6 വർഷക്കാലം അവിടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ സെൻറ്റ് ലൂയിസ് കാൻസസ് മാർത്തോമ ഇടവകയിലെ വികാരിയായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 മാസമേ ഞാൻ ആയുള്ളൂ. ഈ 10-ാമത്തെ ഈ മാസത്തിൽ ഞാൻ 6-ാമത്തെ മാർത്തോമ പള്ളിയാണ് ഇന്ന് എനിക്ക് പുതുതായിട്ട് ഇന്ന് കുർബാന ചെല്ലുവാൻ സാധിക്കുന്നത്. അച്ഛന്മാരുടെ ഷോർട്ടേജ് കാരണം ഈ പ്രദേശത്തുള്ള 6 ഇടവകളിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെ ഓർക്കണം. പ്രത്യേകിച്ച് ഇന്ത്യാനാ പോലീസ്, ചിക്കാഗോ, ക്ലീവ്ലൻഡ്, കൊളംബസ്, കാൻസസ്, സെൻറ്റ് ലൂയിസ്, ഇത്രയും ഇടവകയുടെ ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എൻ്റെ വൈഫ് മെറിൻ ഗ്രേസ് ജോർജ് വളഞ്ഞവട്ടത്താണ് വീട്, എന്നോടൊപ്പം വന്നിട്ടുണ്ട്. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. മാനുവൽ, മേബൽ, മാർവൽ. 10 വയസ്സും 8 വയസ്സും 3 വയസ്സും അവരും എന്നോടൊപ്പം ഉണ്ട്. എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ റീന ഈ ഇടവകാംഗമാണ്. ഈ ഇടവകാംഗം സുനിൽ വർഗീസ്, ഹസ്ബൻഡ് റീന. അവർ 2 മക്കളാണ് അവർക്ക്, ക്രിസ്റ്റീന, എലീന. അവർ രണ്ടുമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ദേശത്ത് ആദ്യമായിട്ടല്ല, ഇപ്പോൾ 2-3 പ്രാവശ്യമായി ഈ ദേശത്തൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ സാധിച്ചു. ഇടവകയിലെ 2-3 പേരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. പ്രിയപ്പെട്ട സി വി ഷാമുദിൻ അംഗങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, IPL പ്രേയറിലൂടെ ഞാൻ ഒരു പ്രാവശ്യം മെസ്സേജ് കൊടുക്കുവാൻ, ഇനിയും അടുത്ത ആഴ്ചകളിലൊക്കെ മെസ്സേജ് നൽകുവാൻ സാധിക്കുന്നു. ഞങ്ങളുമായിട്ടൊരു പരിചയം, ചിലരുമൊക്കെ ഫോണിലൊക്കെ ഇങ്ങനെ പരിചയപ്പെട്ടു. അത്രയും മാത്രമേ ഉള്ളൂ ഡീട്രോയിറ്റുമായിട്ടുള്ള എനിക്കുള്ള പരിചയം എന്ന് പറയുന്നത്. ഞാൻ ഓടിച്ച് ഇത് പറഞ്ഞതേ ഉള്ളൂ. ഡയറക്ഷൻ സൺഡേക്കുള്ളതായ ആ ഒരു വീഡിയോ ഉണ്ട്, അത് അവസാനം കാണിക്കുന്നതായിരിക്കും. എന്നാലും ഇന്ന് ഡയറക്ഷൻ സൺഡേ ആയിരിക്കുന്നല്ലോ. നമ്മുടെ ഭദ്രാസനം ഒരു വലിയ ഭദ്രാസനം, അനേക പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു ഭദ്രാസനമാണ്. അതുകൊണ്ട് ഈ ഭദ്രാസനത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഓടിച്ച് ഒന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് ഐസക് മാ ഫിലക്സിനോ സിനിമയുടെ ശക്തമായ നേതൃത്വത്തിൽ ഞാൻ എപ്പോഴും പറയും, ഒരു സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തിരുമേനിയാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, അറ്റ്ലാന്റ പോലെയുള്ള വലിയ പ്രവർത്തനങ്ങൾ, ലൈഫ് ടു ലൈഫ് പ്രോജക്റ്റുകൾ ഒക്കെ തിരുമേനി ഇങ്ങനെ സൈലന്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ്. ഒത്തിരി നമ്മുടെ ഈ ഭദ്രാസനത്തിൽ ഇപ്പോൾ 66 പള്ളികളിലായി 11 കോൺഗ്രിഗേഷൻസ് ഉണ്ട്. ഇതിൽ 56 അച്ഛന്മാർ ശുശ്രൂഷ ചെയ്യുന്നു, 8 റിട്ടയർഡ് അച്ഛന്മാർ, ഒരു സ്റ്റഡി ചെയ്യുന്ന അച്ഛന്, 3 യൂത്ത് ചാപ്ലൻ അച്ഛന്മാർ, ഇത്രയും ഇടവകളിൽ ഇന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. 8719 ഫാമിലീസ് നമുക്ക് ഈ ദേശത്ത്, ഈ അമേരിക്കയുടെ പ്രദേശത്തുണ്ട്. നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു സംഗതി, മാർത്തോമ സഭ എന്ന് പറയുന്നത് ഒരു മിഷണറി സഭയാണ്. ഈ നമ്മുടെ ഈ ഭദ്രാസനവും ഒരു മിഷണറി ഭദ്രാസനമാണ് എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മാർത്തോമ മിഷൻ ബോർഡിന്റെ കീഴിൽ അനേക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈഫ് ടു ലൈഫ് പ്രോജക്ട്. പ്രത്യേകിച്ച് ഇടവകയിൽ നിന്ന് അനേക ആൾക്കാരെ, കുഞ്ഞുങ്ങളെയൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരിക്കാം. 2017 അഭിവന്ദ്യ തിരുമേനി ആരംഭിച്ചതായ പ്രവർത്തനം ഇന്ന് 3529 കുഞ്ഞുങ്ങളെ അവർക്ക് സഹായം നൽകുവാനായിട്ട് സാധിക്കുന്നു. അവരുടെ പഠനം, അവരുടെ ഫുഡ്, ക്ലോത്ത്, അവരുടെ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ഇമോഷണൽ ഡെവലപ്മെന്റ്സ്. നമുക്ക് 20 രൂപയാണ് അതിൻ്റെ മാസത്തെ, അതിൻ്റെ ഒരാൾക്കുള്ള സ്പോൺസർഷിപ്പ്. ഒരു വർഷം $240. അത് കേരളത്തിലെ കാട്, ആന്ധ്രാപ്രദേശിലെ, തമിഴ്നാട്ടിലെ, കർണാടകയിലെ ഒക്കെ ഉള്ളതായ പ്രവർത്തനം. നമ്മൾ $20 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായ എത്രയോ പണം നമ്മൾ ഞാൻ പലപ്പോഴും പറയും, ഞാൻ ഇഷ്യം പ്രവർത്തനങ്ങളിൽ ഒത്തിരി ഇതായതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ പോയി ഇതൊക്കെ കാണണം, അപ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എത്രയോ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ് അത് ചെയ്ത്. ഞാൻ നരസാപുരത്തൊക്കെ ആയിരുന്നപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല പുതിയ ബാഗുമായിട്ടൊക്കെ പോകുന്നു. അവിടെ ഈ സിമെന്റ് ചാക്കിന്റെ ഈ പ്ലാസ്റ്റിക് ചാക്കുണ്ടല്ലോ, അത് വെച്ച് തയ്ച്ച് അതിൽ ബുക്കുമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ കാണാം. ഞാൻ അവിടെ ചെന്ന് രണ്ടാമത്തെ വർഷം, ഞങ്ങൾ രണ്ടച്ഛന്മാരാണ് അവിടെ ഉള്ളത്. അന്ന് രണ്ടച്ഛന്മാരുള്ളപ്പോൾ ഒരു ദിവസം ഒരു രാവിലെ ഒരു വല്യപ്പനും ഒരു വല്യമ്മയും ഒരു കുഞ്ഞുമായിട്ട് ഞങ്ങളുടെ എറമ്പിലേക്ക് വന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവന്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ ഞാൻ ഈ ഒരു ചരിത്രം ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കേട്ടു. ഞാൻ പലപ്പോഴും പറയുന്നിടത്തൊക്കെ പറയും, ഇതിന്റെ ഒരു വീഡിയോയോ ഒരു ഫോട്ടോയോ ഉണ്ടോ, മാർത്തോമാക്കാർ എന്റെ പേരുള്ള തോമസ് എന്ന് പറയുമ്പോൾ കണ്ടാൽ മാത്രം വിശ്വസിക്കുന്നവരാ. അതുകൊണ്ട് ഇത് കാണിച്ചായിരുന്നേ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് വന്ന് ഇവനെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഞാൻ റോബി അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു, അച്ഛാ ഇത് നമ്മൾ അപ്പോൾ പറഞ്ഞു, ഇത് അച്ഛാ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ ഇവന്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നു, മൂന്നാമത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മരിച്ചു. അപ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ട്രൈബൽ നിയമം അനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചെന്ന് പറയുന്നതായ ഗ്രാമം, നരസാപുരം മിഷൻ ഫീൽഡിലെ ഒരു ഗ്രാമം. അവിടെയുള്ള ഈ കുഞ്ഞിന്റെ അമ്മ മരിച്ചപ്പോൾ അവരെന്ത് ചെയ്തു, സാധാരണ നമ്മൾ പെട്ടിയിലൊക്കെ ആക്കി അല്ലെ കൊണ്ടുപോയി കുഴിച്ചു മൂടും. എന്നാൽ അവരുടെ കൾച്ചർ, അവരുടെ ആ ട്രൈബൽ നിയമം അനുസരിച്ച് ഈ പൈതലിനെ, ഈ അമ്മയെ ശവം അടക്കത്തില്ല. അതിനടുത്ത് അഹോബലം എന്ന് പറയുന്ന വലിയ കാടാണ്, നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ കാണാം. അഹോബലത്തുള്ള ഈ വനത്തിൽ ഒരു മരത്തിൽ കൊണ്ടുപോയി കെട്ടിവെക്കും. നടന്ന സംഭവം കെട്ടിവെക്കും. വന്യജീവികൾ വന്ന ഈ മൃതശരീരം, ഗർഭിണി ആയിരിക്കുന്ന സ്ത്രീ മരിച്ചാൽ അവരുടെ ആ കൾച്ചർ ആ അവരെ അടക്കുവാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ മരിച്ചു ഈ ഭർത്താവ് കുടിയൻ. ഈ മക്കളെല്ലാവരും ഒരു കുഞ്ഞോടൊണ്ട് ഉപേക്ഷിച്ചു പോയി. അങ്ങനെയുള്ള കുഞ്ഞു ഇവനിവിടെ വന്നപ്പോൾ ഇവനെ ഹോസ്റ്റലിൽ ചേർക്കണമെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ നമുക്ക് അവനെ ചേർക്കണം, കാരണം ആരുമില്ല, വല്യപ്പനും വല്യമ്മയും, അവന്റെ പേര് ഷിബ. അപ്പോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഒന്ന് അവന്റെ സഹോദരി നാഗമണി. ഇവരെ അടുത്തുള്ള ഞങ്ങൾക്ക് ബോയ്സ് ഹോസ്റ്റലിൽ ഞങ്ങളെ ഷിബായെ ചേർത്തു, നാഗമണിയെ നന്ദ്യാലിലുള്ള നമ്മുടെ ഹോസ്റ്റലിൽ ചേർത്തു. അവരെ പഠിച്ചു, അവര് വളരുന്നു. അവര് ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഒരു സാധനം ഒരു ഷൂ കൊടുത്താൽ ഇടയ്ക്ക് വെച്ച് മിസ്സാവുകയെല്ലാം ചെയ്താൽ അവർ തന്നെ മേടിക്കണം. ഒരു പ്രാവശ്യം ഇവന്റെ ഷൂ എങ്ങനെയോ മിസ്സായി. അപ്പോൾ ഇവനാണ് പറഞ്ഞത് നീ മേടിക്കണം. അപ്പോൾ ഇവന് ഇവന്റെ വല്യപ്പനോടും വല്യമ്മയോടും ചെന്നു. അവര് ഒരു ദിവസം ഒരു കന്നാസിൽ കുറച്ച് മണ്ണെണ്ണയുമായിട്ട് എന്നിറങ്ങി വന്നു. ഞങ്ങളവിടെ കറണ്ടൊന്നും ഇല്ലാത്ത കൊണ്ട് ജനറേറ്ററിൽ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു. അത് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് കിട്ടിയ മണ്ണെണ്ണ ഇത് തരാം, അച്ഛാ ഷൂ മേടിക്കാനുള്ള കാശൊന്നും ഞങ്ങളുടെ ഇല്ല. ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് ഈ ലൈഫ് ടു ലൈഫ് പ്രോജക്റ്റിലൂടെ അനേക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോഴുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ കുഞ്ഞുങ്ങള് ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ എത്ര ബാഗ്, ഒരു ബാഗിന്റെ ഒരു അറ്റം കീറിയാൽ, ഒരു സിപ്പ് പോയാൽ നമ്മൾ എത്ര ബാഗ് മേടിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞ ഇതൊരു കഥയല്ല, നടന്ന സംഭവം. നമ്മുടെ മാർത്തോമ സഭ നമ്മളെപ്പോഴും പറയും ചിലപ്പോൾ ഒത്തിരി ചിലവാണല്ലോ അത്രയോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പോയി കാണുമ്പോൾ മാത്രമേ നമുക്ക് വിശ്വസിക്കുക. ഒരു രൂപ കൊടുത്താൽ പോലും അത് ചെല്ലേണ്ടതായ സ്ഥലങ്ങളിൽ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രോജക്റ്റിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ ഒരാളെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവം നമുക്ക് എത്ര നന്മകൾ തന്നു. ഈ ദേശത്ത് വന്നപ്പോൾ, ഈ നാട്ടിൽ വന്നപ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകൾ എന്ന് പറയുന്നത് അനവരതമായ നന്മകൾ. ആ നന്മകളിൽ നിന്ന് ഒരു മാസം $20 നമ്മുടെ ടി വി റീചാർജ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ നാട്ടിലൊക്കെ ആണെന്ന് പറയും, നമ്മൾ 100 രൂപ എന്നല്ല 200 രൂപ എന്ന് പറയുമ്പോൾ മത്ത് മേടിക്കാൻ പോലും തികയത്തില്ല. $20 എന്ന് പറയുമ്പോൾ, $20 എന്ന് പറയുമ്പോൾ അമേരിക്ക വളരെ നിസ്സാരം. എന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പോൺസർ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. മെക്സിക്കോ മിഷൻ നമുക്കറിയാം, ഈ അടുത്ത നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതായ മിഷൻ ഫീൽഡാണ്. അവിടുത്തെ കമ്മ്യൂണിറ്റി, അവിടുത്തെ ഫിഷേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഡെവലപ്മെന്റ് 2003 ആരംഭിച്ചതായ പ്രോജക്റ്റാണ്. അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഫുഡ്, എങ്ങനെയുള്ള സ്പിരിച്വൽ ഡെവലപ്മെന്റ്, അവിടെ മെഡിക്കൽ അസിസ്റ്റൻസ് എല്ലാം. അവിടെ നമുക്ക് ആരാധന നടക്കുന്നുണ്ട്, അവിടെ ട്യൂഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അനേക കുഞ്ഞുങ്ങൾ, യൂത്ത്സ് ഒക്കെ അവിടെ പോയി അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ്, ഈ ഇടവകയായിട്ടൊക്കെ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ കൊച്ചു ഇടവ ക്യാൻസർ മാർത്തോമ പള്ളിയോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു.
നമ്മുടെ കൊച്ചൊരു ഇടവകയായിട്ട് പോകും. നമ്മളിതൊക്കെ പോയി കാണുമ്പോൾ ഈ മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദ നേറ്റീവ് അമേരിക്കൻ മിഷൻ ഒക്ലഹോമ, അലബ നവോജോല എന്നീ സ്ഥലങ്ങളെ അവിടെ കേന്ദ്രീകരിച്ച് അവർക്ക് ഉള്ള മിഷൻ 13 കോളേജ് സ്റ്റുഡൻസിനെ നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നെയ്ബർഹുഡ് മിഷൻസ്, ലോക്കൽ ചർച്ചസ്, നമ്മുടെ നെയ്ബേഴ്സ് ഉള്ള ചർച്ചസുമായിട്ടൊക്കെ പാവപ്പെട്ട അനേക ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ഡയസിസിന്റെ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് നമ്മുടെ ഡയസിസിന്റെ ന്യൂസ് ലെറ്ററിലൂടെയാണ്, ദ മാർത്തോമ മെസ്സഞ്ചർ. അത് ഇയർലി സബ്സ്ക്രിപ്ഷൻ $35. അത് നിങ്ങളൊക്കെ വരുത്തി ഇത് പ്രവർത്തനങ്ങളെയൊക്കെ മനസ്സിലാക്കണം. നമ്മുടെ ഓർഗനൈസേഷൻ സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ എല്ലാം നമുക്കുണ്ടല്ലോ. യുവജന സഖ്യം, സേവിയ സംഘം, യങ് ഫാദർ ഫാമിലി ഫെലോഷിപ്പ്, വോളണ്ടറി ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷൻ, ഇതിലെല്ലാം പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ആണല്ലോ ഇപ്പോഴത്തെയുള്ള നമ്മുടെ കർമ്മൽ സെന്റർ അറ്റ്ലാന്റയിലുള്ള, അവിടെ അനേക പ്രോഗ്രാം ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റുകളൊക്കെ മനസ്സിലാക്കുവാൻ, പോകുവാൻ, കാണുവാനൊക്കെ നമുക്ക് സാധിക്കണം. ഇപ്പോൾ എല്ലാ വർഷവും നമുക്ക് ഡയസൻ കളക്ഷനിലൂടെ ലഭിക്കുന്ന ഈ സംഭാവനകളാണ് ഈ പല മിഷൻ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നമ്മുടെ ഇടവേക്ക് $3,140 തന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതിൽ കൂടുതൽ നിങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കണം. നമ്മളെല്ലാവരും വിട്ടു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ സ്പോൺസർ ചെയ്യുവാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മുടെ ദശാംശം ഒന്ന് വാർതിരിച്ച് നമ്മൾ നൽകിയ ഇതിനെല്ലാത്തിനും ഇനഫായിട്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ദശാംശം നമ്മളൊന്ന് മാറ്റി വെച്ച് നോക്കി, എല്ലാ മിഷനും എല്ലാ പ്രവർത്തനങ്ങൾക്കും, പള്ളിയിലെ ആയാലും ഇടവകയിലെ ആയാലും അല്ലെങ്കിൽ ഭദ്രാസനത്തിന്റെ ആയാലും എന്തിന്റെ ആയാലും കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫോം ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് സിറോക്സ് ഒക്കെ എടുക്കാം, അതിൽ ചേരാം. അല്ലെങ്കിൽ ഇവിടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരുകളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് അവരെ സ്പോൺസർ ചെയ്യാം. ഈ മിഷൻ പ്രവർത്തനത്തിന്, നമ്മുടെ ഭദ്രാസനം ചെയ്യുന്നതായ വലിയ പ്രവർത്തനങ്ങൾ, അത് അനേക ഇടങ്ങളിൽ അനേക കുഞ്ഞുങ്ങളെ ഒക്കെ സ്പോൺസർ ചെയ്യുന്നു. അനേക മെക്സിക്കോ മിഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവരെയൊക്കെ സഹായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് അല്പസമയം മാത്രം ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അതിനുവേണ്ടി ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 1 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളത് വായിച്ചത്. ഇന്ന് നോയമ്പിന്റെ 2nd ഞായറാഴ്ചയിലേക്ക് വന്നിരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ സൗഖ്യദായ ശുശ്രൂഷകളാണ് നമ്മൾ കാണുന്നത്. സ്വാന്തനം നൽകുന്ന സൗഖ്യം എന്നുള്ളതാണ് സഭ ഇന്ന് നൽകുന്ന ചിന്താവിഷയം. ഹീലിംഗ് ദ കംഫോർട്ട്സ്, അതിന്റെ മാർക്ക് ചാപ്റ്റർ 1:40-45 ആണ് നമ്മൾ ഇന്ന് അത് ഇവിടെ വായിച്ചത്. അതിൽ 41 വാക്യം മാത്രം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. യേശു മനസ്സറിഞ്ഞു, കൈ നീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവനെ ശുദ്ധി വന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗീയ നല്ലപിതാവ്, ഈ മനോഹരമായ ദിവസത്തിനായിട്ട് സ്തോത്രം. ദൈവസന്നിധി ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. അല്പസമയം ഞങ്ങൾ വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു കർത്താവേ. നോയമ്പിന്റെ 2nd ഞായറാഴ്ച വചനത്തിൽ കൂടെ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെയൊക്കെ ഒന്ന് ശോധന ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഭദ്രാസന പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഈ വചനം കേട്ട് കർത്താവേ അതിലൂടെ ഞങ്ങൾക്കൊരു പുതുക്കം, ഒരു രൂപാന്തരം സംഭവിപ്പാൻ കർത്താവ് സഹായിക്കും. സകല നന്മകളാലും നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരു കുഷ്ഠരോഗി എങ്ങനെയാണ് സമൂഹത്തിൽ നമ്മൾ കാണുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലേവിയ പുസ്തകം 13 അതിന്റെ 45-46 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ലേവിയ പുസ്തകം 13 അതിന്റെ 45-46 വാക്യം. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവന്റെ അധരം മൂടിക്കൊണ്ടിരിക്കുകയും, അതരം മൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവും അല്ലെ, എല്ലാരും മൂടിക്കൊണ്ടായിരിക്കുന്നു. ഞാനിപ്പോ പ്രസംഗിക്കും മാത്രമാണ് ഞാൻ ഇത് കേൾക്കാതിരിക്കുന്നുള്ളു എല്ലാവരും. അപ്പൊ അത് അതരം മൂടിക്കൊണ്ടിരിക്കണം. അതുപോലെ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ച് പാർക്കണം. തനിച്ച് പാർത്ത ദിവസങ്ങൾ ഇല്ലയോ ഈ സമയത്തൊക്കെ? ഐസൊലേഷൻ, നമ്മള് കൊറോണ ഒക്കെ വന്നപ്പോൾ ക്വാറന്റൈൻ, അത് തനിച്ച് പാർക്കണം. അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. കൊറോണയുമായിട്ട് ഇതിനൊന്നും ഒരു ബന്ധവുമില്ല കേട്ടോ. ഇത് ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ, എങ്ങനെയാണ് ഒരു കുഷ്ഠരോഗി കഴിയുന്നത് എന്നുള്ളതാണ് ഇത് വിവരിച്ചിരിക്കുന്നത്, അവന്റെ അവസ്ഥ. എല്ലാവരുമായിട്ട് അകറ്റി നിർത്തിയവൻ, ആരുടെയും അടുത്തു വരുവാൻ സാധിക്കാത്തവൻ, അവനാൽ എല്ലാ ആരുടെയും അടുത്തു വരുവാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള അവൻ ഒരു റിസ്ക് എടുക്കുക. ജീവിതത്തിൽ ചില റിസ്കുകൾ എടുത്താൽ മാത്രമേ നമുക്ക് വിജയത്തിൽ ഉന്നതങ്ങളിലൊക്കെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ചില റിസ്ക് നമ്മൾ എടുക്കണം. ഇവനെ എങ്ങും ചെല്ലുവാൻ എങ്ങും പോകുവാൻ ആരുടെയും ഇറങ്ങി ചെല്ലുവാൻ സാധിക്കാത്ത ഈ കുഷ്ഠരോഗി ഒരു റിസ്ക് എടുക്കുന്നു. എന്തോ അവൻ എടുക്കുന്നത്, കർത്താവ് ഇവനെ കാണുമ്പോൾ ഇവനിൽ നിന്ന് കർത്താവ് നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് അവന് ശരീരത്തിലുള്ള സൗഖ്യം മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു സൗഖ്യം, അതാണ് സ്വാന്തനം നൽകുന്ന സൗഖ്യം എന്ന് സഭ ഇന്ന് നമുക്ക് പറയുന്നത്. അവന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യം, അവന് ശരീരത്തിന് മാത്രമുള്ള സൗഖ്യമല്ല, മാനസികമായിട്ട് എല്ലാ നിലയിലും. ഒന്നാമത് അവിടെ സാമൂഹിക ബന്ധങ്ങളിലെ ഒരു പുനഃസ്ഥാപനമാണ് അവിടെ നമ്മൾ കാണുന്നത്. The restoration of social relations. സാമൂഹിക ബന്ധങ്ങളിലെ പുനഃസ്ഥാപനം. ഞാൻ ഈ കുഷ്ഠരോഗിയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞല്ലോ, അവന് ഞാൻ പറഞ്ഞല്ലോ എന്തൊരു ശാരീരികമായ രോഗം മാത്രമല്ല മറിച്ച് ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ് അല്ലേ, ഒരു സാമൂഹിക പ്രശ്നമാണ്. നിങ്ങൾ നോക്കി, ഇവൻ പ്രവേശിക്കുന്ന ഇടം എല്ലാം അശുദ്ധമാണ്, അവൻ എങ്ങും പ്രവേശിക്കുവാനായിട്ട് പറ്റത്തില്ല. ഒരു പൊതുസ്ഥലത്ത് അവന് പോകാൻ പറ്റത്തില്ല. ചന്തയിൽ പോകാൻ പറ്റുമോ? ഒരു മീറ്റിംഗ് നടക്കുന്നു, രാഷ്ട്രീയക്കാരുടെ ഒരു മീറ്റിംഗ് ആണ്, അവിടെ പോകാൻ പറ്റുമോ? എങ്ങും അവന് പോകുവാനായിട്ട് പറ്റത്തില്ല. പൊതു ഇടങ്ങളിൽ അവന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. നോ ആക്സസ് ടു ദി പബ്ലിക് പ്ലേസ്. അതുപോലെ തന്നെ അവനെ എവേ ഫ്രം പബ്ലിക് പ്ലേസ് എങ്ങും പോകുവാൻ അവന് സാധിക്കുന്നില്ല. പൊതു സ്ഥലത്ത് നിന്ന് അവനെ മാറ്റി നിർത്തിയിരിക്കുക അല്ലേ, അങ്ങനെയുള്ളതായ ഒരു പ്രശ്നം. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു അവൻ മാറി താമസിക്കണം. ഇതൊരു ഫാമിലി പ്രോബ്ലം കൂടെയാണ് അല്ലേ. അവന് വീട്ടിൽ താമസിക്കുവാൻ പറ്റുമോ? ഇല്ല, അവൻ വീട്ടിൽ താമസിക്കുവാൻ പറ്റത്തില്ല. അവനെ അവിടെ നിന്ന് അകറ്റി നിർത്തിയിരിക്കുക. അവന് അവരുടെ വീട്ടിലുള്ള പാത്രങ്ങളോ ഒന്നും വസ്ത്രങ്ങളോ ഒന്നും ഉപയോഗിക്കുവാൻ പറ്റത്തില്ല. അവന് തൊടുവാൻ പറ്റത്തില്ല. അവൻ തനിച്ച് പാർക്കണം, ഐസൊലേഷൻ ഇല്ല. അവനെ നമുക്കറിയാം, അവന്റെ പെറ്റ തള്ള പോലും അവന്റെ അറമ്പിൽ വരികയില്ല. അവന് ഭാര്യ ഉണ്ടെങ്കിലോ അടുത്തോട്ട് ചെല്ലും? ഇല്ല, ഭാര്യ പോലും ചെല്ലത്തില്ല. അവന് കുഞ്ഞുങ്ങളുണ്ടെങ്കിലോ കുഞ്ഞുങ്ങളെ ചെന്നൊന്ന് തൊടുവോ? കുഞ്ഞുങ്ങളെയൊക്കെ ഇവന് വാരി എടുക്കണമെന്ന് ആശയുണ്ടായിരിക്കാം, ഒന്ന് തൊടണമെന്നുള്ള ആഗ്രഹം കാണണം, ഒരു ഉമ്മ കൊടുക്കണമെന്നുള്ള ആഗ്രഹം കാണണം. പക്ഷെ അവന് തൊടാൻ പറ്റുമോ? ഇല്ല, അവനെ മാറ്റി നിർത്തിയിരിക്കുക. ആരെങ്കിലും ഒന്ന് അവന് തോളത്ത് തട്ടി ഒന്ന് ആശ്വസിപ്പിക്കണം എന്ന് അവന്റെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷെ ആരെങ്കിലും അകത്ത് അടുത്ത് വരുമോ? ആരും അടുത്ത് വരത്തില്ല. അവനെ ആരെങ്കിലും ഇതുപോലുള്ള ഒരു ടച്ച് അവൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആരും അവനെ തൊടുവാനില്ല. അവന്റെ സ്വപ്നങ്ങളിൽ മാത്രമേ ഇതുള്ളൂ. ഈ സ്വപ്നങ്ങളിലെ അവന്റെ ഈ സ്പർശനവും ഇതെല്ലാം അവൻ കാണുന്നുള്ളൂ. അവൻ മാറി താമസിക്കുകയാണ്. സോ അവൻ ഹീസ് എവേ ഫ്രം ദ ഹോം ഓർ ഹീസ് എവേ ഫ്രം ദ ഫാമിലി. അങ്ങനെ അവൻ മാറിയിരിക്കും. മൂന്നാമത് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ അവന് ആരാധനയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. പള്ളിയിൽ അവന് പോകാൻ പറ്റുമോ? ഒരു ആരാധന നടക്കുന്ന ഇടത്ത് അവന് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ നിന്നും അവന് മാറ്റി നിർത്തിയിരിക്കും. ആരാധനയിൽ നിന്ന് മാറ്റി നിർത്തിക്കുക, അവിടെ പോയി പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ഈ മൊത്ത ഇടങ്ങളിൽ നിന്നും അവനെ മാറ്റി നിർത്തിയിരിക്കുക. ഐസൊലേഷനാണ്, അൺടച്ചബിലിറ്റി, സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ എന്ന് പറയുന്നത് ഇത് ഒരു ബയോളജിക്കൽ പ്രോബ്ലംസ് അല്ലേ, ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, ഒരു സ്പിരിച്വൽ പ്രോബ്ലം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇതിലെല്ലാം ഇതൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ യേശു വരുന്നു ഉണ്ട് എന്ന് അറിയുന്നത് അല്ലെ. അങ്ങനെയുള്ളപ്പോഴാണ് ഈ മനുഷ്യൻ ഒരു റിസ്ക് എടുക്കുന്നത്. അവന് അവിടെ ഇരിക്കുന്ന കാടുകളൊക്കെ മറിഞ്ഞ്, മരങ്ങളിലൊക്കെ മറിഞ്ഞ്, ഇലകളൊക്കെ മാറ്റി ഇങ്ങനെ യേശു വരുന്നത് കാണുന്നു. പെട്ടെന്ന് അവനറിയാം, ഞാനെ ആളുകൾ കണ്ടാൽ അവനെ ഉപദ്രവിക്കും എന്നറിയാം. പെട്ടെന്ന് അവൻ ഓടി യേശുവിന്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ അവിടെ അവൻ മുട്ടുകുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ മുട്ടുകുത്തി എന്നിട്ട് കർത്താവിന് പറയുകയാണ്, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക, മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക. അവനോട് പറയുന്നു, മനസ്സുണ്ട്, ശുദ്ധമാകാം, എനിക്ക് മനസ്സുണ്ട്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, യേശു പറയുക എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താണ്? ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അവൻ മരിക്കും, ആൾക്കാരവനെ കല്ലെറിഞ്ഞ് കൊല്ലും. ഒരു ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. യേശു പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമേ അവന്റെ മുന്നിലുള്ളൂ, മറ്റൊന്നുമില്ല അവന്റെ മുന്നിൽ. മരിക്കുവാൻ തയ്യാറായിട്ടാണ് അവൻ വരുന്നത്. എനിക്ക് യേശു സൗഖ്യം തന്നില്ല എങ്കിൽ അടുത്ത നിമിഷം മരണം കാത്തിരിക്കുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, യേശുവിന്റെ അടുത്തേക്ക് ഒരാൾ ചെന്നു, അയാൾക്ക് സൗഖ്യം കിട്ടി എന്നൊക്കെ നാം വായിക്കുമ്പോൾ ഈ മനുഷ്യൻ ആ യേശുവിൽ അർപ്പിച്ച വിശ്വാസം, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുവിൻ്റെ അടുത്ത് എന്നവർക്കെല്ലാം സൗഖ്യം കിട്ടിയെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യനൊരു ജീവൻ മരണ പോരാട്ടത്തിൽ അവൻ്റെ വിശ്വാസം, അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ചുമ്മാ അല്ല അവിടെ സൗഖ്യം കിട്ടുന്നത്. കാണുന്നവരെ എല്ലാം വിളിച്ച് യേശു സൗഖ്യം കൊടുക്കുകയല്ല. നമുക്കറിയാം രക്തസ്രാവമുള്ള സ്ത്രീ വന്നപ്പോൾ അവരുടെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യം കൊടുത്തു. പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് അവര് സൗഖ്യം കൊടുത്തു. സൗഖ്യത്തിനായി വരുന്ന മനുഷ്യന്റെ ഉള്ളിന്റെ ആഗ്രഹം, ഉള്ളം കണ്ടിട്ടാണ് ദൈവം സൗഖ്യം നൽകുന്നത്. സൗഖ്യം ആവശ്യമുള്ളവന്റെ ഉള്ളു കണ്ടിട്ടാണ് ദൈവം സൗഖ്യം നൽകുന്നത്. ഇത് അവനൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം യേശു സൗഖ്യം കൊടുത്തില്ല എങ്കിൽ അവനെ കാത്തിരിക്കുന്നത് മരണമാണ്. അവൻ പക്ഷേ ചിന്തിക്കുകയാണ്, എനിക്ക് യേശു സൗഖ്യം തരും. അവന്റെ വിശ്വാസം അതാണ്, കർത്താവിനെ സുഖപ്പെടുത്തും. ആ വിശ്വാസത്തിലാണ് അവൻ കർത്താവിന്റെ അരികൾ പോയി മുട്ടുകുത്തുന്നത്. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ഇന്ന് രോഗവുമായി, പ്രയാസങ്ങളുമായി, ഭാരവുമായി, നമുക്കറിയാം 2 വർഷമായി കൊറോണ, ഇങ്ങനെയുള്ള ഭാരവുമായിട്ടൊക്കെ നമ്മൾ ആയിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഉള്ളം കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉള്ളം കലങ്ങിയിരിക്കുന്ന ആരെങ്കിലും വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വന്നാൽ സൗഖ്യം കൊടുക്കുന്ന ഒരു ദൈവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. ഈ പകൽക്കാലം വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. യേശുവിന്റെ മുന്നിൽ മുട്ടുമടക്കുവാനായിട്ട് നിനക്ക് സാധിക്കുമോ? പ്രിയമുള്ളവരെ, ജീവിത അനുഭവങ്ങളിൽ നമ്മൾ പുറകോട്ട് ചിന്തിച്ചു നോക്കിയാൽ എത്രയോ ഭാരങ്ങളിൽ, എത്രയോ പ്രയാസങ്ങളിൽ മുട്ടുമടക്കിയപ്പോൾ ദൈവം നിങ്ങൾക്ക് വിടുതൽ തന്നതാ. എന്റെ അമ്മ മുട്ടുമടക്കിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ അപ്പനും അമ്മയും മുട്ടുമടക്കിയത് കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. മാർത്തോമാ സഭ ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ അമ്മ മുട്ടുമടക്കിയത് കൊണ്ടാണ്. ഇന്ന് ഉള്ളം കലങ്ങിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗഖ്യം തരുവാൻ മതിയായവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അവൻ യേശുവിനോട് പറയുന്നില്ല എന്നെ തൊടണമെന്ന്, അവൻ പറഞ്ഞില്ല. ഹി നെവർ എക്സ്പെക്റ്റഡ് എ ടച്ച്. പക്ഷെങ്കിൽ തമ്പുരാൻ അവനെ കൈ നീട്ടി തൊട്ടു. അവന്റെ ഉള്ളം കണ്ടപ്പോൾ തമ്പുരാൻ അവന്റെ കൈ നീട്ടി അവനെ തൊട്ടു. പ്രിയമുള്ളവരെ, കൈ നീട്ടി തൊടുവാൻ മതിയായവനായ ഒരു ദൈവമാണ് ഇന്നിവിടെ ഉള്ളത്. വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമോ? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അശുദ്ധനെ തൊടാൻ പറ്റില്ല. അശുദ്ധനെ ശുദ്ധൻ ഒരിക്കലും തൊടാൻ പാടില്ല. തൊട്ടാൽ അവനും അശുദ്ധനാകും. അതാ നമ്മൾ ആ പഴയ നിയമത്തിൽ ആദ്യം വായിച്ചത്. ഹി നെവർ എക്സ്പെക്റ്റഡ് എ ടച്ച്. വാട്ട് ഹി എക്സ്പെക്റ്റഡ്? ഹി എക്സ്പെക്റ്റഡ് എ വേർഡ്, അല്ലെങ്കിൽ ഹി എക്സ്പെക്റ്റഡ് എ ഹീലിംഗ്. അത്രയും മാത്രമേ അവൻ പ്രതീക്ഷിച്ചുള്ളൂ. ഒരു വാക്ക് മാത്രമാണ് അവൻ പ്രതീക്ഷിച്ചത്. എന്നാൽ യേശു അവനെ തൊട്ടു. അവന്റെ അമ്മ പോലും അവനെ തൊടാത്തപ്പോൾ, അവന്റെ ഭാര്യ പോലും അവനെ തൊടാത്തപ്പോൾ, അവന്റെ കുഞ്ഞുങ്ങൾ പോലും അവന്റെ അടുക്കിലേക്ക് വരാത്തപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവ് ഒരു മനുഷ്യനെ അരുക്കിലേക്ക് വരുമ്പോൾ അവൻ ചോദിക്കുന്നതല്ല കർത്താവ് തരുന്നത്, അവൻ ചോദിക്കുന്നതല്ല അവന് കൊടുക്കുന്നത്, അവന് വേണ്ടതാണ് കർത്താവ് കൊടുക്കുന്നത്, അവന് ആവശ്യമുള്ളതാ കർത്താവ് കൊടുക്കുന്നത്. നീ ഒരു ആവശ്യവുമായി ഇന്ന് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. കർത്താവ് നിന്റെ ഉള്ളത്തെ അറിയുന്നുണ്ട്. കർത്താവ് നിനക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ഇന്ന് തരുവാനായിട്ട് മതിയായവനാ. നമ്മൾ ചോദിക്കുന്നതല്ല അവൻ തരുന്നത്, നമുക്ക് ആവശ്യമുള്ളതാണ് അവൻ തരുന്നത്. മനുഷ്യനോട് നമ്മൾ പലതും ചോദിച്ചു. ചിലര് തന്നിരിക്കാം, ചിലര് തന്നില്ല എന്നിരിക്കാം. എന്നാൽ എന്റെ തമ്പുരാൻ നമ്മൾക്ക് ചോദിക്കുന്നതിലും അപ്പുറമായി തരുന്ന ഒരു തമ്പുരാനാണ്. ആമേൻ. ആ ഒരു തമ്പുരാനാണ് ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളത്. അവന് ഒരു സൗഖ്യം മാത്രമായിട്ടാണ് പോയെ, അതിനുവേണ്ടി ചോദിക്കാനാണ് പോയെ. എന്നാൽ ദൈവം അവനെ തൊടുകയാണ്. അപ്പോൾ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ അവൻ അശുദ്ധനാകും. എന്നാൽ യേശു കർത്താവ് ഇവിടെ പുതിയ നിയമം മാറ്റി എഴുതുകയാണ്. ഈ പുതിയ നിയമത്തിലൂടെ, പുതിയ നിയമത്തിൽ എന്തുവാണ് കർത്താവ് മാറ്റി എഴുതിയിരിക്കുന്നത്? ഒരു ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ അശുദ്ധൻ ശുദ്ധനാണ്. ഒരു ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ അശുദ്ധൻ ശുദ്ധനാണ്. മാർത്തോമാ സഭ ഇന്ന് ഈ ഡയഷൻ സൺഡേയിലൂടെ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അനേകരെ മാറ്റി നിർത്തിയവരെ, അനേകരെ തൊടാത്തവരെ പോയി തൊടുന്ന ശുശ്രൂഷയ നമ്മൾ പല ഇടങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും അടിപ്പിക്കാത്തവിടത്ത് ചെന്ന് എത്തുന്നതാ മാർത്തോമാ സഭ, നമ്മുടെ ഈ ഭദ്രാസനം. അതുകൊണ്ടാണ് ഇന്ന് അനേക കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. നമ്മൾ തൊടുമ്പോൾ അവരുടെ ഉള്ളിലെ അശുദ്ധിയല്ല നമ്മളിലേക്ക് വരേണ്ടത്, നമ്മളിലുള്ള അഭിഷേകം അവരുടെയിലേക്ക് ഒഴുകുവാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ചേർത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം, നമ്മുടെ യേശുവിനെ കുറിച്ച്, നമ്മുടെ അഭിഷേകം അവരെ അറിയുവാനായിട്ട് സാധിക്കണം. ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ അശുദ്ധൻ ശുദ്ധനാകണം എന്നതാണ് പുതിയ നിയമം. ശുദ്ധൻ അശുദ്ധനെ തൊട്ടാൽ ശുദ്ധൻ അശുദ്ധൻ ആകും എന്നതാണ് പഴയ നിയമം. തമ്പുരാൻ പറഞ്ഞു, മനസ്സുണ്ട് ശുദ്ധമാകുക എന്ന് പറഞ്ഞു. കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. നമ്മൾ അവിടെ കാണുന്നു എന്തൊക്കെയാണ് ദൈവത്തിന്റെ ഒരു കെയർ, ഗോഡ്സ് കെയർ, ഗോഡ്സ് ലവ്, അല്ലെങ്കിൽ അവന്റെ ആ വേദനയും അവനോടുള്ള കർത്താവിന്റെ ഒരു സാന്നിധ്യം അവിടെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. യേശു നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് അത് സാമൂഹ്യ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനമാണ്. പൊതു ഇടങ്ങളിൽ അവന് സ്ഥാനം നഷ്ടപ്പെട്ട മനുഷ്യനാണ്, എല്ലാവരും തള്ളിക്കളഞ്ഞവൻ, ഭവനത്തിൽ അവന് സ്ഥാനം നഷ്ടപ്പെട്ടവനാണ്, ആരാധന ഇടങ്ങളിൽ അവന് സ്ഥാനം നഷ്ടപ്പെട്ട. എന്നാൽ അവിടേക്കെല്ലാം തിരിച്ചു വരുവാനായിട്ട് യേശു ഒരു സൗഖ്യം നൽകിയപ്പോൾ അവന് സാധിച്ചു. അതാ യേശു നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത്. അവനോട് പറയുകയാണ്, നീ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുക, പുരോഹിതൻ പ്രഖ്യാപിക്കണം നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അല്ലേ, പള്ളിയിൽ വരണ്ട എന്ന് പറയുന്ന അച്ഛൻ തന്നെ പറയണം നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം കുംഭസാര സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ, കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. അതാ യഥാർത്ഥമായ കുംഭസാരത്തോടുകൂടെ നമ്മുടെ സന്നിധിയിലേക്ക് വന്നാൽ അവസാന അച്ഛൻ പറയുമല്ലോ, ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, യഥാർത്ഥമായി കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. God has freely forgiven your sins. ഇതാണ് യേശു തരുന്ന സൗഖ്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരട്ടെ. യേശു തരുന്ന സൗഖ്യം എന്ന് പറയുന്നത് ദൈവിക ബന്ധത്തിലേക്കുള്ള പ്രവേശിക്കുവാനുള്ള ഒരു ക്ഷണമാണ്. ദൈവിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ക്ഷണമാണ്. യേശുവിനെ ഈ സൗഖ്യദായ ശുശ്രൂഷയെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു സ്വഭാവം നമുക്കറിയാം, ആളുകളെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രവണശക്തി. യേശു പോകുന്ന ഇടങ്ങളിൽ ഒരു അവിടെ രക്തസ്രാവമുള്ള സ്ത്രീ വന്ന് തൊട്ടപ്പോൾ തന്നെ യേശുവിന് മനസ്സിലായി ശക്തി പോയി. അപ്പോൾ ഇതൊരു ഒരു ശ്രവണശക്തി, ഇവന് വന്നപ്പോൾ ഇവന് സൗഖ്യം വേണം എന്ന് പറയുമ്പോൾ അവന്റെ മാനസിക അവസ്ഥ മനസ്സിലാക്കുന്ന യേശു. യേശു അവനെ മനസ്സറിഞ്ഞു, തൊട്ടു സൗഖ്യമാക്കി എന്ന് നമ്മൾ വായിച്ചു. പിന്നെ പറയുന്നു, പോയി നിന്നെ തന്നെ പുരോഗതിന് കാണിച്ചു കൊടുക്കുക. എന്റെ തമ്പുരാൻ ഒരു നിർബന്ധമുണ്ട്, എന്താണെന്നറിയാമോ? ഇന്ന് സൗഖ്യം കിട്ടിയാൽ പോരാ, അനുഗ്രഹം മാത്രം ലഭിച്ചാൽ പോരാ, ഈ സൗഖ്യം തന്നവനുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ഈ സൗഖ്യം തന്നവരുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കണം. എത്രയോ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചു, അന്നിട്ടും പള്ളി വന്നിരുന്ന് ഉറങ്ങുകയല്ലേ അല്ലേ? അവനുമായി ഒരു ബന്ധമുണ്ടോ? എത്രയോ നന്മ പ്രാപിച്ചു, ഒന്നുമില്ലാതെ ഒരു തൊട്ടിയും തൂക്കി അമേരിക്കയിൽ വന്നു, എത്രയോ അനുഗ്രഹം ദൈവം തന്നു, നന്മ തന്നില്ലേ? ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടോ? സൗഖ്യം തന്നവനുമായി ഒരു ബന്ധമുണ്ടോ? അനുഗ്രഹം തന്നവനുമായിട്ട് ഒരു ബന്ധമുണ്ടോ? കർത്താവിന് നിർബന്ധമാകും. അതിനാ പറയുന്നത്, നീ പോയി പുരോഹിതനെ തന്നെ കാണിച്ചു കൊടുക്കും. ആരാധിക്കണ്ട എന്ന് പറഞ്ഞെടുത്ത് ദൈവം നിനക്ക് സൗഖ്യം നൽകിയപ്പോൾ നീ സ്തോത്രം പറയണം, നീ ഹല്ലേലൂയ പറയണം, നീ ആമീൻ പറയണം. പറയുവാനായിട്ട് സാധിക്കുമോ? എന്തെല്ലാം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചു, എന്തെല്ലാം പ്രാവശ്യം ഈ കൊറോണയുടെ സമയത്ത് എത്രയോ പേർക്ക് ജീവൻ തിരിച്ചു കിട്ടി ഇല്ലേ? ദൈവം സൗഖ്യം നന്മകളൊക്കെ തന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ഇന്ന് തമ്പുരാന്റെ അടുത്തു നിന്നും അകന്നു നിൽക്കുന്നവരല്ലേ നാം ഓരോരുത്തരും? അവർ നമ്മെ ക്ഷണിക്കുകയാണ്, മടിച്ചു നിൽക്കാതെ എന്റെ സന്നിധിയിലേക്ക് കടന്നുപോകാം. അവൻ പറയുന്നു, നീ മിണ്ടാതിരിക്കണമെന്ന് പറയുമ്പോൾ അവൻ പോയി എല്ലാവരോടും പറയുക, എനിക്ക് സൗഖ്യം ലഭിച്ചു എന്ന് പറഞ്ഞ് അവൻ സ്തോത്രം പറയുക. അവൻ ദൈവത്തെ ഘോഷിക്കുന്നു, മൗത്തം പറയുന്നു. ഞാൻ ഹരിപ്പാടുള്ള കാവൽ എന്ന് പറയുന്ന പ്രോജക്റ്റില് 600+ ക്യാൻസർ രോഗികളോടൊപ്പം പ്രവർത്തിച്ചു. ചിലപ്പോൾ ഞങ്ങൾക്ക് തീരദേശത്ത് കടൽ തീര മേഖലകളിലൊക്കെ ഒത്തിരി രോഗികളുണ്ട്. ഞാൻ എളുപ്പം പോകാം. അവിടെ അജിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവളെ ഞാൻ കാണാൻ പോയി. വിവാഹം കഴിഞ്ഞ് 2 മക്കളുണ്ട്, 21 വയസ്സ്. അവിടെ ദേഹം മൊത്തം ഇങ്ങനെ തൊലിയെല്ലാം ഇളകിപ്പോയി അവളിങ്ങനെ കട്ടിലെ തന്നെ കിടക്കുകയാണ്. ഞാൻ കാണാൻ ചെന്നപ്പോൾ അവർക്ക് എഴുന്നേൽക്കുവാനൊന്നും വയ്യ, ഒരു നിവൃത്തിയുമില്ല. രണ്ട് കുഞ്ഞുങ്ങൾ പട്ടിണി, അവർക്ക് വല്യമ്മയുണ്ട്. വല്യമ്മ എവിടെയും അടുക്കളയിലൊക്കെ പോയി ആരുടെയും ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് ഇവരിങ്ങനെ ഉപജീവനം കഴിക്കുന്നത്. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, വിരോഗം കാണും. ഞാൻ ഈ അജിതയോട് പറഞ്ഞു, ദൈവം നിനക്ക് സൗഖ്യം നൽകും, നിനക്ക് വിശ്വസിക്കാമോ? അവൾ പറഞ്ഞു, അച്ഛാ വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഉണർവിയോഗത്തിൽ ഞങ്ങളുടെ മുൻരാത്രി പ്രാർത്ഥനയിലൊക്കെ ഞാൻ പോയി പ്രാർത്ഥിച്ചു, ദൈവം നിനക്ക് സൗഖ്യം തരും, ഞങ്ങളാലാവുന്നതൊക്കെ ഞങ്ങൾ നിനക്ക് സൗഖ്യം തരും. ഈ കുഞ്ഞുങ്ങൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ കഴിയുന്നത്? ഇപ്പോൾ പറഞ്ഞു, അതിനടുത്ത് തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട്, അവർ സ്കൂളിൽ പോകും. സ്കൂളിൽ പോകുമ്പോൾ നാട്ടിൽ നമുക്കറിയാം പണ്ട് ഉപ്പുമാവൊക്കെ ലഭിക്കുമായിരുന്നു. ഒരു നാണവും വേണ്ട, ഞാനും ഉപ്പുമാവ് കഴിച്ച് വളർന്നു വന്ന ഒരു മനുഷ്യനാണ് സ്കൂളിൽ പോകുമ്പോൾ. ആ കാലത്ത് ഉപ്പുമാവ്, ഇപ്പോൾ സ്കൂളിലൊക്കെ ആ ഇതൊക്കെ മാറി കഞ്ഞിയൊക്കെ ആയി, പിന്നെ ചോറൊക്കെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് പൊതി കിട്ടും, ചോറ് കിട്ടും. രണ്ട് കുഞ്ഞുങ്ങൾ, അവർ ആർത്തിയോടുകൂടെ പൊതി വാങ്ങും. ഈ പൊതി വാങ്ങിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ഒരു പൊതി കഴിക്കും. അവർക്കറിയാം അവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാതെ ഒരമ്മയുണ്ട്, ഒരു വല്യമ്മയുണ്ട് എന്നുള്ള കാര്യം. ഒരു പൊതിയുമായി അവർ വീട്ടിൽ പോകും. അങ്ങനെ കഴിയുന്ന ഒരു കുടുംബം, പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് എത്ര ഭക്ഷണം നൽകി, എത്ര നൽകുന്നു, നമ്മളെത്ര വേസ്റ്റ് ആക്കുന്നു. അങ്ങനെയാണ് ആ പവനം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിതാരായം പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ അവിടെ ജീവിച്ചു. അവരിൽ നിന്ന് ഞാൻ പറഞ്ഞു, തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി ഇങ്ങനെയുള്ള, അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ പുതിയ ഒരു പ്രോജക്റ്റ് അവിടെ തുടങ്ങി. എല്ലാ മാസവും ഒന്നാം തീയതി ഒരു, ഇപ്പോൾ 25 വീടുകളിൽ അവിടെ ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരു പുതിയ പ്രോജക്റ്റ് അവിടെ തുടങ്ങുവാൻ സാധിച്ചു. അങ്ങനെ ഈ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം നമുക്ക് സൗഖ്യം നൽകി. ഇതുപോലെ ഞാൻ ചെങ്ങന്നൂർ മാവേലിക്ക ഭദ്രാസനദിനത്തിന്റെ കളക്ഷന് വേണ്ടി കാർത്തിപ്പള്ളി പള്ളി ഇങ്ങനെ പോയി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ അജിതയുടെ കാര്യം ഇങ്ങനെ പറയാനായിട്ട് നോക്കിയപ്പോൾ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നു, ഹിന്ദു സ്ത്രീയാണെന്ന് ഓർക്കണം. എനിക്ക് പെട്ടെന്ന് മുഖം നോക്കിയപ്പോൾ ഇവള അജിതയാണ്. അവള് ഹിന്ദു സ്ത്രീയായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ, അച്ഛാ എല്ലാ ഞായറാഴ്ച ഇപ്പോൾ ഈ കാർത്തിപ്പള്ളി പള്ളിയിൽ, കാർത്തിപ്പള്ളി ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന പള്ളിയായിരിക്കും, നിങ്ങൾ പോയി ചോദിച്ചാൽ അറിയാം. അവിടെ വന്ന് അവള് മുട്ടുകുത്തി നിലത്ത് മുന്നിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. അവർക്ക് ദൈവം സൗഖ്യം നൽകിയപ്പോൾ ഒരു ഹിന്ദു സ്ത്രീയുടെ വിശ്വാസം നിങ്ങൾ കണ്ടോ? എത്ര പേർക്ക് ഈ ഒരു വിശ്വാസം ഇന്ന് നമുക്കുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് പറയുവാനായിട്ട് സാധിക്കുന്നു. വേഗം പോകട്ടെ. യേശു തരുന്ന സൗഖ്യം എന്ന് പറയുന്നത് മൂന്നാമതായി സമാധാന ജീവിതത്തിന്റെ ഒരു പുനർസൃഷ്ടിയാണ്. ദ റീക്രിയേഷൻ ഓഫ് ലൈഫ് ഓഫ് പീസ്. എല്ലാം നഷ്ടപ്പെട്ടു പോയതിന്, സമൂഹത്തിൽ, വീട്ടിൽ, പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്നവന് യേശു നൽകുന്ന ഒരു സമാധാനം, അതൊരു സമാധാന ജീവിതത്തിന്റെ പുതിയ സൃഷ്ടിയാണ്. ആരും പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, ജീവിക്കണം എന്നുള്ളതാണ് എന്റെ കർത്താവ് ആരംഭിക്കുന്നത്. അവനോട് പറയുന്നു, നീ ആരോടും പോയി പറയരുത്. എന്തിനാണ് ആരോടും പോയി പറയരുത് എന്ന് പറയുന്നത് അറിയാമോ? അവനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയത് എന്താ? ഇവൻ യേശുവിനെ കുറിച്ച് എന്തോ മനസ്സിലാക്കി, സൗഖ്യം തരുന്ന ഒരാൾ, രോഗമുള്ളവരെ സൗഖ്യമാക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ. ഒരു ഹാഫ് നോളജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവനോട് പറയുന്നത്, നീ ആരോടും പോയി പറയരുത്. യേശു പറഞ്ഞാൽ, യേശുവിനെ പറ്റി പറഞ്ഞ അസുഖം പെടുത്തുന്നവൻ മാത്രമല്ല, യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്റെയും നിങ്ങളുടെയും പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനായിട്ടാണ്. അതിവൻ മനസ്സിലാക്കണം. നീ ആ അറിവിലേക്ക് എത്തുന്നത് വരെ ആളുകളുടെ അടുത്ത് നിന്ന് ഒരു രോഗശാന്തിക്കാരൻ ആയി മാറുവാൻ യേശുവിന് ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് അവനോട് പറയുന്നത്, നീ ആരോടും പോയി പറയേണ്ട, തെറ്റിച്ച് ആരും മനസ്സിലാക്കരുത് എന്ന് യേശുവിന് ഒരു നിർബന്ധമുണ്ട്. എന്റെ ക്രൂശ് മരണത്തിന് ശേഷം ഞാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു പൂർണ്ണ ചിത്രം കിട്ടിയതിനു ശേഷം എല്ലാവരോടും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് ശിഷ്യന്മാരെ അയക്കുന്നതായി നമ്മൾ കാണുന്നു. യേശു പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്നവനാണ്. ആ അറിവ് കിട്ടുന്നത് വരെ നീ ആരോടും ഒന്നും പറയരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് അവിടെയുണ്ട്. 45-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അവനോ പുറപ്പെട്ട് വളരെ ഘോഷിക്കുവാനും വസ്തുത പ്രസംഗിക്കുവാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കുവാൻ കഴിയായ്മ കൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തു നിന്നും ആളുകൾ അവന്റെ അടുക്കൽ വന്നു. അവൻ പോയി പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ യേശുവിന് പരസ്യമായി പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റത്തില്ല. എന്നാൽ ഒന്ന് ഓർത്തു നോക്കുകയും, കുഷ്ഠരോഗിക്കും യേശു അവന് സൗഖ്യം കൊടുത്തപ്പോൾ കുഷ്ഠരോഗിക്ക് പട്ടണത്തിലൊക്കെ ഇപ്പം പ്രവേശിക്കാം. എന്നാൽ യേശുവിനും ഇപ്പോൾ കുഷ്ഠരോഗി ഇരുന്ന സ്ഥലത്താണ് യേശു. അവൻ മറഞ്ഞിരിക്കുക, ഇത്രയും നാൾ കുഷ്ഠരോഗിയാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും നാൾ കുഷ്ഠരോഗിയാണ് മറഞ്ഞിരുന്നത്, ഇപ്പോൾ ആരാ മറഞ്ഞിരിക്കുന്നത്? യേശുവാണ് മറഞ്ഞിരിക്കുന്നത്. ഇത്രയും നാൾ പുറത്തിറങ്ങുവാൻ പറ്റാത്ത ആൾ കുഷ്ഠരോഗിയായി, ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾ യേശുവാണ്. അവൻ എൻ്റെ തമ്പുരാൻ, എൻ്റെ കർത്താവ്, കുഷ്ഠരോഗിയുടെ പൊസിഷൻ ഏറ്റെടുക്കുക, എന്നിട്ട് അവൻ്റെ പൊസിഷൻ ഈ കുഷ്ഠരോഗിക്ക് നൽകുക. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്യുന്നത് അല്ലേ. കുഷ്ഠരോഗിയുടെ പൊസിഷൻ അവൻ ഏറ്റെടുത്തിട്ട് യേശു ആ കുഷ്ഠരോഗിയുടെ, ഇതാണ് രക്ഷയിൽ സംഭവിക്കുന്നത്. നമ്മുടെ പാപം, നമ്മുടെ അവസ്ഥ, നമ്മുടെ പാപം വീണ്ടെടുക്കുവാനായിട്ട് യേശു കാൽവറിയിൽ യാഗമായി. ഞാനും നിങ്ങളും തെറ്റ് ചെയ്തതിന് വേണ്ടി അവൻ കാൽവറിയിൽ യാഗമായി. എൻ്റെ പൊസിഷൻ അവൻ ഏറ്റെടുത്തു. ഇതൊരു ഈ ഒരു എക്സ്ചേഞ്ച് ആണ് രക്ഷ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇത്രയും നാൾ പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന കുഷ്ഠരോഗിയാണെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തത് യേശു. എന്തുകൊണ്ട്? അവന് സൗഖ്യം നൽകിയതുകൊണ്ട്. ഇന്നലെ അവരെ കുഷ്ഠരോഗിയായി മറഞ്ഞു നടന്നവൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ഉണ്ട്. വലിയ നൊയമ്പിന്റെ രണ്ടാം ഞായറാണ് നൊമ്പ്. എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? മഷിയായത് രഹസ്യം വെളിപ്പെടുത്തേണ്ടത് എപ്പോഴും കുരിശിലാണ്. അവൻ കുരിശിൽ യാഗമായത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നത്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിലൂടെ സാമൂഹിക ബന്ധങ്ങൾ അവൻ പുനഃസ്ഥാപിക്കുകയാണ്. നമുക്ക് പലയിടങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ അവൻ തിരിച്ചു തരികയാണ്. തമ്പുരാൻ നൽകുന്ന സൗഖ്യം എന്ന് പറയുന്നത് ദൈവിക ബന്ധത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഈ ക്ഷണം സ്വീകരിക്കുവാൻ നാം തയ്യാറാണ്. എത്രയോ പ്രാവശ്യം ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ, നന്മകൾ പ്രാപിച്ചു. ദൈവം വീണ്ടും നമ്മളെ വിളിക്കുക, ഈ ക്ഷണം സ്വീകരിക്കുവാൻ നാം തയ്യാറാണ്. ഈ തരുന്ന രക്ഷ ഒരു സമാധാന ജീവിതത്തിൽ, ഇനിയുമുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനോടൊപ്പം ഇവൻ നൽകിയ രക്ഷ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, ഒരു സമാധാന ജീവിതം നയിക്കുവാനായി നമുക്ക് സാധിക്കും. അതിനായിട്ട് തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുകയാണ്, പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. കർത്താവ് നമ്മളെ വിളിക്കുന്നു ഈ ക്ഷണം, ഈ നോയമ്പിൽ എന്നെയും നിങ്ങളെയും വിളിക്കുക. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ അവൻ യാഗമായി തരും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കുക. ഇന്ന് പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുണ്ടല്ലോ, ആള് പ്രാർത്ഥിക്കുന്നു. കടന്നു വാ